തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.
നിർവഹണം സ്വപ്ന രാജേഷ്.
നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. തൂലികയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കു വേണ്ടി പരിചയപ്പെടുത്തുന്നത് വയനാട് ചീക്കല്ലൂർ സ്വദേശിയും എഴുത്തുകാരനുമായ വാസുദേവൻ ചീക്കല്ലൂരിനെയാണ്. ഗോത്ര എഴുത്തുകാരനായ ഇദ്ദേഹം ഒരുപാട് നാടകങ്ങൾക്ക് രചനകൾ നിർവഹിച്ചു. തിരുനെല്ലി സമരമടക്കം ഒരുപാട് സമരങ്ങൾക്കും അതുപോലെ തന്നെ സ്വന്തം സമുദായത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. സത്യത്തിൽ എഴുതി തുടങ്ങിയത് തന്നെ ഗോത്രവിഭാഗങ്ങൾക്കു വേണ്ടി അതുപോലെ സ്വന്തം സമുദായത്തിന്റെ മാറ്റങ്ങൾക്കു വേണ്ടിയായിരുന്നു. പലതും കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്നപ്പോൾ തൂലിക ചലിപ്പിക്കേണ്ടി വന്നു എന്ന് അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. മെലിയാട്ടു, നാങ്ക ഇത്തിമലമക്ക എന്നീ രണ്ടു പുസ്തകങ്ങൾ സാഹിത്യ ലോകത്ത് വലിയ തോതിൽ വായിക്കപ്പെട്ടു എന്നതിലുപരി മറ്റ് ദേശങ്ങളിൽ നിന്നും ഗവേഷണങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഈ പുസ്തകങ്ങൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുത്ത് ഇപ്പോഴും ഒരുപാടാളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. തൂലികയിലേക്ക് വാസുദേവേട്ടന് ഹൃദ്യമായ സ്വാഗതം. ചീക്കല്ലൂർ തന്നെയാണോ ആദ്യം മുതലേ താമസം?
അതെ, അതാണ് വാസുദേവൻ ചീക്കല്ലൂർ എന്നറിയപ്പെടുന്നത്. ഞങ്ങളത് ഒരു വലിയൊരു കോളനിയായിരുന്നു ചീക്കല്ലൂർ കോളനി എന്ന് പറയുന്നത്. അവിടെ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു യു പി സ്കൂള് ഒക്കെ കഴിയുന്നത് വരെ ചീക്കല്ലൂർ തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടതിന് ശേഷം ഞങ്ങൾ പല ഭാഗത്തായി പോയി. അങ്ങനെ ആണ് പിന്നെ ചീക്കല്ലൂരിൽ നിന്ന് മാറേണ്ടി വന്നത്. എന്നിട്ട് ഇപ്പോഴും ചീക്കല്ലൂർ എന്ന് പറയുന്ന ആ സ്ഥലം തന്നെയാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്.
പനമരം ഭാഗത്ത്
പനമരം ഭാഗത്ത് എന്ന് പറഞ്ഞാൽ കണിയാമ്പറ്റ പഞ്ചായത്ത്. അങ്ങനെയാണ് എനിക്ക് വാസുദേവൻ ചീക്കല്ലൂർ എന്നുള്ള പേര് വന്നത്. പിന്നെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തിട്ട് തൂലികൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ തന്നെ ചെയ്തത്. അത്
ശരി.
കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ അമ്മ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. പിന്നെ അമ്മയാണ് ഞങ്ങളെ നാല് മക്കളെ പോറ്റിയത്. അന്നത്തെ കാലത്തെന്ന് വെച്ചാൽ ഈ കുണ്ടൽപ്പണി എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അടിമപ്പണി എന്ന് വേണം പറയാനത്. വള്ളൂർക്കാവിലേക്ക് വള്ളൂർക്കാവെന്നാണ് അത്. പിന്നെ ഈ അടിമകളെ ജമ്മിമാർ അടിമകളെ വിലക്കെടുക്കുന്ന ഒരു സമ്പ്രദായം. അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ആകെ ഒരു സേർ വലിയ കിട്ടും. ഒരു സേർ നെല്ല്, ഒരു സേർ എന്ന് പറയുമ്പോൾ ഒരടങ്ങഴിയിലും കുറച്ചും കൂടെ അധികം ഉണ്ടാവും. ആ ഒരു സേർ പിന്നെ വലിയ കൊണ്ടാണ് പിന്നെ ഞങ്ങളെ നാല് മക്കളെ ഞങ്ങൾ അമ്മ പോറ്റിയത്. അച്ഛൻ മരിച്ചു പോയല്ല, പിന്നെ നോക്കാൻ ആരുമില്ല. പിന്നെ എനിക്ക് തോന്നി അന്നത്തെ കാലത്ത് ഈ കുട്ടി വയോജന ക്ലാസ്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ ആളുകളെ ചെയ്തുകൊണ്ടിരുന്നത്. വയോജന ക്ലാസ്സും അത് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പോവും. ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ ഈ വയോജനങ്ങളുടെ കൂടെ ക്ലാസ്സിലേക്ക് ഞാനും പോവും. അന്ന് കൊടുക്കാനും പുതയ്ക്കാനും ഒന്നും ഉണ്ടാവില്ല. അന്ന് വലിയൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അന്ന് തമ്പുരാട്ടി കുട്ടി കൊടുത്തൊരു ബ്ലൗസ് ഇട്ടിട്ട് ഞാൻ പോയി ക്ലാസ്സിലിരുന്നത്. ഷർട്ടൊന്നുമില്ല.
ഏകദേശം ഏത് വർഷമായിരുന്നു അത്?
അതെന്ന് പറഞ്ഞാൽ ഒരു 50 കഴിഞ്ഞ് ഒരു 52 55
1950 എന്നിട്ട്
പിന്നെ അപ്പം പിന്നെ ഒരു ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാഷുണ്ട്, ഒരു സഖാവ മാധവട്ടൻ എന്ന് പറയും. സഖാവ് മാധവൻ എന്ന് എല്ലാവരും പറയാം. അദ്ദേഹം പറഞ്ഞ പിന്നെ ഇങ്ങനെ ഈ ആദിവാസി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഹോസ്റ്റല് പിന്നെ ഇവിടെ കൂടത്തുമല എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ ഇവിടെ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികളെ മുഴുവനും നമുക്ക് അങ്ങോട്ടേക്ക് ആക്കണം. അത് നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ച് ഞാനായിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് ഞങ്ങളൊക്കെ കൊണ്ട് ഹോസ്റ്റലിലേക്ക് ചേർക്കുന്നത്. അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ 5 തികഞ്ഞില്ല, 4.5 ഉള്ളൂ. അപ്പം എന്നെ ഈ 4.5 തീരെ ചെറിയ പയ്യനായിരിക്കുമ്പോൾ അമ്മയും പെങ്ങന്മാരൊക്കെ പാടെ ഈ വീടിൻ്റെ അട്ടത്ത് ഒളിപ്പിച്ച് വെച്ച് ഈ കുട്ടികളെ തിരഞ്ഞ് പിന്നെ മാഷും പിന്നെ സർവൻ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരുകൊണ്ട് വീടിൻ്റെ മുകളിൽ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട്
വിടാതിരിക്കാൻ
വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് കുട്ടികളുള്ളതാണ് ഞങ്ങളുടെ കോളനിയിൽ. എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ ഇവരെല്ലാവരും കൊണ്ടുപോയതിന് ശേഷമാണ് എന്നെ താഴെ ഇറക്കി വിടുന്നത്. ഇറക്കി വിട്ട് നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെ ആരെയും കാണുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരത്തിട്ട് അമ്മു എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എടി അമ്മു നമ്മുടെ ഈ ചെക്കന്മാരൊക്കെ എവിടെ പോയത്? അവരൊക്കെ ഏതോ ഒരു മാഷ് വന്നിട്ട് അവരൊക്കെ കൂട്ടിയിട്ട് പോയെന്ന്. അന്ന് ഞാനെന്താക്കിയെന്ന് വെച്ചാൽ ആരും കാണാതെ രാത്രിയിൽ ഒളിച്ചോടി. എന്നിട്ട് അങ്ങനെയാണ് ഈ ഹോസ്റ്റൽ കണ്ടെത്തി പിന്നെ എന്റെ കൂട്ടുകാരെ കണ്ടെത്തി അവിടെ പോയി ചേരുന്നത്.
അപ്പൊ ഏതാണ്ട് എത്ര വയസ്സുണ്ടാവും?
നാലര വയസ്സ്.
ആ സമയത്ത് തന്നെ വീട് വിട്ട് പോയി ഇവരെ കണ്ടുപിടിച്ച് അവിടെ ചേർന്നു.
എന്നിട്ട് പിന്നെ അതിനുശേഷം പിന്നെ എനിക്ക് വീട്ടിൽ വരാൻ വണ്ടിയാ, കാരണം ഇവര് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ പഠിത്തം മുടങ്ങില്ല.
ശരിയാ.
അപ്പൊ എന്നാലും പിന്നെ ഇവര് വന്ന ഇടക്ക് ഹോസ്റ്റലിൽ വന്ന് എന്നെ കാണും, അങ്ങനൊക്കെ.
ശരിക്കും അപ്പോ ഉള്ളില് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ?
പഠിക്കണം എന്നുള്ള ആ ഇത് ഉത്സാഹം വരുന്നത്. ഞങ്ങൾ ഈ അവിടുത്തെ തൊട്ടടുത്ത തമ്പുരാന്റെ ഈ വീടുണ്ട്, ആ വീട്ടില് എന്റെ അമ്മ വീട്ടുപണിക്ക് പോകും.
അവിടുത്തെ അവരാണോ ബ്ലൗസ് തന്നെന്ന് പറഞ്ഞത്?
അവരാ ബ്ലൗസ് ഒക്കെ തന്നെ
സ്കൂളിൽ പോകാനല്ലേ.
അവിടെ ഈ പണ്ട് ആശാൻ കളരി, ആശാൻ മണലിൽ എഴുതി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വഴി. അപ്പൊ ഞാനത് ഒരു തൂണിന്റെ മറവിൽ പോയി, എന്നൊന്ന് ഈ തമ്പുരാന്മാരെ കൂട്ടത്തിലിരുന്ന് പഠിപ്പിക്കില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ തൂണിന്റെ മറവിൽ പോയിരുന്നിട്ട് ഇതിങ്ങനെ കണ്ടുപിടിച്ച് അന്ന് മുതലാണ് ഞാൻ ഇത് തുടങ്ങുന്നത്. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം വരുന്നത് പഠിക്കണം എന്നുള്ളത്. അപ്പൊ ആശാൻ ഇത് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കും. ഞാന് പിന്നെ ഞാൻ കുട്ടികൾക്കേ തമ്പുരാന്റെ കുട്ടികൾക്കൊക്കെ ഈ ഉത്തരം അല്ല ചോദ്യം ചോദിക്കുമ്പോ ഉത്തരം കിട്ടാണ്ട് വരുമ്പോ ഞാനാ പറഞ്ഞു കൊടുക്കുക തൂണിന്റെ മറവെന്ന്. ആശാൻ ഇത് എല്ലാ സൂത്രത്തിൽ കണ്ടുപിടിക്കും. എന്നിട്ട് എന്നോട് ചോദിച്ച് പിന്നെ മോനെ നിനക്ക് പഠിക്കണം എന്നുണ്ടോ? പഠിക്കണം എന്നൊക്കെ ഉണ്ട്, എന്താ ചെയ്യേ, കൊടുത്തിരിക്കാൻ പറ്റൂലല്ലോ. എന്നാലും നീ തൂണിന്റെ മറവിൽ വന്നിരുന്നിട്ട് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ നീ പഠിക്കോ എന്ന് പറഞ്ഞിട്ട് അന്ന് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ആശാൻ.
ഓ,
4-5 വയസ്സിൽ.
അതെല്ലേ, ഞാന് ആലോചിക്കാൻ, ഞാൻ ശരിക്കും പാര മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന്. കാരണം എത്രമാത്രം അനുഭവങ്ങളിലൂടെ വന്നൊരു മനുഷ്യന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്തറിയോ, നമ്മളെപ്പോഴും സിനിമകളിലും മറ്റൊക്കെ കാണുന്ന രംഗങ്ങളാണ് ഇപ്പൊ വാസുദേവട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇപ്പൊ ചിരിയിലേ? ആ സമയത്ത്
എന്തായിരിക്കും?
അതെ വാസുദേവട്ടാ, അറിയാം, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ഒരുപാട്. അങ്ങനെ പഠിച്ചു വന്നു, ഏതുവരെ പഠിച്ചിരുന്നു?
ഞാന് SSLC വരെ കഴിഞ്ഞു. SSLC കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫസ്റ്റിൽ SSLC തോറ്റുപോയി. തോറ്റുപോയി കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊന്നും പിന്നെ രണ്ടാമതൊരു റീ അഡ്മിഷൻ കിട്ടൂല. അന്നത്തെ കാലത്ത്
എഴുതാൻ
പറ്റൂല എന്ന് പറഞ്ഞാല് അന്ന് സർക്കാർ ഒന്നും അങ്ങനെ സഹായിക്കൊന്നുമില്ല. ഇപ്പം പിന്നെ അതൊന്നുമില്ല.
ഇപ്പം
പിന്നെ
മാറ്റങ്ങൾ
ഒരുപാട് വന്നില്ല. അപ്പൊ അങ്ങനെ ഞാൻ കുറെ കാലം തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ നടന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാന് പിന്നെ ITIയിലേക്ക് ചെല്ലുന്നത്. എനിക്ക് തോന്നിയിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒരു ജോലി. അപ്പം കുടുംബവും ബാധ്യത ഒക്കെ ആയി. ITIയിൽ പോകുന്നതിന് മുമ്പ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്.
അത് ശരിയാ, ശൈശവ വിവാഹം
അല്ലല്ല.
ഓക്കെ, മനസ്സിലായി. അപ്പോ പിന്നെ കുടുംബമായില്ലേ?
പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അറിഞ്ഞിട്ടൊന്നുമില്ല. സന്തോഷത്തോടെ ഈ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ സന്തോഷത്തോടുകൂടി എന്നെ നേരിട്ടില്ല. അതെന്ന് പറഞ്ഞാല് ഒരു സാറ് വല്ലി അമ്മയ്ക്ക് കിട്ടിയാൽ അത് കുത്തി പൊടിച്ചിട്ട് കഞ്ഞി നാലടക്കം അമ്മയുടെ കഞ്ചി ആടുകളെ കഴിക്കുക. അങ്ങനെ പ്രാരാബ്ദം എന്ന് പറഞ്ഞാൽ അത്.
എന്നാലും അതും സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ചു പോന്നു. അത് തന്നെ. പിന്നീട് ജോലി വേണം എന്നുള്ള രീതിക്ക്
ആണ് പിന്നെ ITIയിലൊക്കെ പോയി. SSLC കഴിഞ്ഞ ഉടനെ
വെറുതെ
ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഒരു നല്ലൊരു മാഷുണ്ട്, ഒരു പത്മ മാഷ്. അദ്ദേഹം പറഞ്ഞ നമ്മുടെ പനമരം പിന്നെ ഒരു കാനറ ബാങ്ക് തുടങ്ങിയത് പനമരം പുൽപ്പള്ളി ഒരുമിച്ചാണ് തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ പനമരത്തേക്ക് നമുക്കൊരു അപേക്ഷ കൊടുത്ത് നോക്കാം. ഓ, ആയിക്കോട്ടെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഞാൻ അപേക്ഷയൊക്കെ കൊണ്ടുകൊടുത്ത്. അപ്പം വേറെ ആരും വന്നിട്ടൊന്നുമില്ല, ഉദ്യോഗാർത്ഥികൾ വേറെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം മേനേജർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യാം, അടുത്ത തിങ്കളാഴ്ച ഇവിടെ വന്ന് ജോയിൻ ചെയ്തതെന്ന് പറഞ്ഞു പനമരം ബാങ്കിൽ. അപ്പോൾ ഞാനവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോഴും മേനേജർക്ക് വല്ലാത്ത വിഷമം. മാനേജർക്ക്, മോനെ നിന്റെ കാര്യം പോക്ക, ഇവിടുത്തെ മുതലാളിമാരൊന്നും സമ്മതിക്കില്ല, അവരൊക്കെ ആണല്ലോ ഈ ബാങ്കിനെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. മോനെ മുതലാളിമാരൊന്നും സമ്മതിക്കില്ല, കാരണം ഈ ഒരു സഖാവ അന്ന് എല്ലാ ദിവസം സഖാവ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കൊടിയും വിളിക്കരു, എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കയറി വരിക എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അതും പോയി.
നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നർത്ഥം?
അർത്ഥം തീർച്ചയായിട്ടും അന്നേ നിലപാടുകൾ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും ഒരു ജോലി സംബന്ധിച്ചിട്ട് ഇടുള്ളൂ എന്നുള്ള ഞാനങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് ITI ചെല്ലുന്നത്. പിന്നീട്
KSRTC
ആദ്യം കിട്ടിയത്. ആദ്യം സുഗന്ധഗിരി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് കിട്ടിയത്. അത് സുഗന്ധഗിരി എന്ന് പറഞ്ഞാൽ 750 കുടുംബങ്ങളെ ഇപ്പോഴും താമസിപ്പിച്ചോണ്ടിരിക്കുന്ന സ്ഥാപനം. അത്
വൈത്തിരി
പഞ്ചായത്തിൽ. അപ്പൊ അവിടെ എനിക്ക് ജോലി കിട്ടുന്നത്. എന്റെ ഒരു പിന്നെ മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു വാസുദേവൻ സാറാ. അപ്പൊ എന്നോട് കൽപ്പറ്റ സൊസൈറ്റിയിൽ ഇങ്ങനെ ജോലി ചെയ്യണം, അങ്ങനെയാണ് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നീ അവിടെ വന്ന് ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ സാറേ, അതൊന്നും കുഴപ്പമില്ല, ഒന്ന് പണിയെടുത്തോ. അങ്ങനെ അവിടെ സ്ഥിരമായി.
അതിനുശേഷമാണ് പിന്നെ KSRTC മെക്കാനിക്കായിട്ട് ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. കാരണം കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞപ്പോ അത് എങ്ങനെ കേറിയതാണ്? ആ സമയത്ത് പി എസ് സിക്ക് ട്രൈ ചെയ്തിട്ട് തന്നെ അങ്ങനെ
കേറിയതാണ്. പി എസ് സി ഡ്രൈവ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ്. പക്ഷേ പിന്നെ ഒരുപാട് 10,500 ആളുകൾ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഫസ്റ്റ് റാങ്ക് മേടിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത്.
ശരി, ഓക്കെ. ശ്രോതാക്കൾ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോ എന്തായാലും വാസുദേവേട്ടന്റെ രചനകളെ കുറിച്ച് എല്ലാത്തിനെയും ഒന്ന് പരിചയപ്പെടുത്താമോ?
ഞാൻ എഴുതി തുടങ്ങുന്നത് പിന്നെ ചങ്ങല എന്ന് പറയുന്ന നാടക. ഞാൻ പിന്നെ ആ നാടകം എഴുതി തുടങ്ങാനുള്ള കാരണം ഞങ്ങളുടെ സുഗന്ധഗിരി, ഞാൻ പറഞ്ഞല്ലോ സുഗന്ധഗിരിയിലാണ്. അപ്പോൾ അവിടെ ഒരു സുഗന്ധ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, ആ ക്ലബിന്റെ ഒരു വാർഷികം നടത്തണം. അപ്പം ബാക്കിയുള്ള കുട്ടികളുടെ പരിപാടി അത് ഇതൊക്കെ ആയിട്ട് പിന്നെ സമയം ഏറെക്കുറെ പോകും. ഒരു 1.5-2 മണിക്കൂർ നാടകം അവതരിപ്പിക്കാനുള്ള സമയമില്ല. പിന്നെ ഒരു ചെറിയ നാടകം, ഒരു അരമണിക്കൂറുള്ള നാടകം. പിന്നെ നമ്മൾ എവിടെങ്കിലും പോയിട്ട് അതിൻ്റെ സ്ക്രിപ്റ്റ് കൊണ്ടുവരണം പറഞ്ഞു. എവിടെ പോയിട്ട് അന്നത്തെ ഈ അരമണിക്കൂർ നാടകം ഒന്നും എവിടെ നിന്നും കിട്ടൂല. അങ്ങനെ ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ, അവർ എല്ലാവരും കൂടെ പറഞ്ഞു വാസു എഴുതാനൊക്കെ കഴിവുള്ള ആളല്ലേ, ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കരിന്തണ്ടനെ കുറിച്ചിട്ട്, അത് കരിന്തണ്ടനെ കുറിച്ചിട്ട് അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ എഴുതാനൊന്നും പറ്റുമെന്നില്ല. കാരണം അതൊരു വല്ലാത്തൊരു സംഭവമാണ്. അതിനെക്കുറിച്ച് വിമർശനവും മറ്റുള്ള കാര്യങ്ങളും ഇപ്പോഴും, പിന്നെ ഞാനാണ്, ഞങ്ങളുടെ അമ്മ കുടുംബമാണ് കരിന്തണ്ടൻ, ഞങ്ങളുടെ അച്ഛൻ കുടുംബമാണ് കരിന്തണ്ടനെ ബാധിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പണിയ സമുദായത്തിൽ തന്നെ ഇപ്പോഴും അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ ഇടയിൽ ഞാൻ പോയിട്ട് പിന്നെ ഒരു കുന്നത്ത് വലിയമ്മ പറഞ്ഞിട്ട് ഈ കരിന്തണ്ടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബമായിട്ട് അറിയുന്ന ഒരു വലിയമ്മയുണ്ട്. ആ വലിയമ്മേനോട് ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആണ് ഇത് എഴുതാൻ തുടങ്ങുന്നത്.
അത് അങ്ങനെ
എഴുതാൻ തുടങ്ങുന്നത്. എഴുതാൻ തുടങ്ങി അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരാശയം മനസ്സിലിങ്ങനെ കണ്ടിട്ട് പിന്നെ അത് വീട്ടിൽ പോയിട്ട് ഇരുന്ന് എഴുതാന്ന് വിചാരിച്ചാൽ ജോലിയുള്ള സമയമല്ലേ, പകലൊന്നും സമയം കിട്ടൂല. രാത്രി വീട്ടിൽ വന്നിട്ട് പിന്നെ ഇങ്ങനെ മണ്ണെണ്ണ വളക്കിന്റെ കത്തിച്ച് വെച്ച് എഴുതുമ്പോ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് കട്ടലയായി കൊണ്ടുതരും.
ഉറക്കൊഴിച്ചിരുന്ന് എഴുതല്ലേ, പകല് പണി, പകല് ജോലിയാണ്, അത് കഴിഞ്ഞു വന്നിട്ട് എഴുതുമ്പോ ചായ ഒക്കെ കൊണ്ടുതരും. ആ എന്താ സപ്പോർട്ട്!
ശരിക്കും അതൊരു നിമിത്തം പരിഹാരമായിട്ട് തുടങ്ങിയത്. അതായത് പിന്നെ ഒന്നാം കോഴി കൂകുന്ന ആ സമയത്ത് ഞാൻ എഴുത്ത് കഴിഞ്ഞിട്ട് അടിയിൽ ശുഭം എന്ന് എഴുതി വെച്ചു. അതൊരു ഒരു എൻ്റെ എഴുത്തിൻ്റെ ഒരു തുടക്കം, അതൊരു ശുഭകരമായിട്ട് തന്നെ ഇപ്പോഴും
നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അന്ന് തുടങ്ങിയ ആ എഴുത്ത് ഇപ്പോഴും തുടരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം അത് തന്നെയാണ്, ഭാര്യയുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇപ്പോഴും ഉണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഞാൻ 1-2 സംഗതികൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഭാര്യ ഇന്നെന്താ എഴുത്തൊന്നുമില്ലേ,
എഴുതിയില്ലെങ്കിൽ ചോദിക്കൂ,
ചോദിക്കൂ, ഇന്നിങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ, എഴുതണ്ടേ എന്നൊക്കെ ചോദിക്കും. അതിൽ വേറൊരു ഇതെന്ന് വെച്ചാല് ഭാര്യക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
അതല്ലേ,
അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ എങ്ങനെയാ പറഞ്ഞല്ലോ, കഷ്ടപ്പെട്ട്
വീട്ടിൽ
നിന്നൊക്കെ ചാടിയിട്ടാണ് പോയത്. അപ്പം പിന്നെ ഈ പെൺകുട്ടികളെ സംബന്ധിച്ചൊന്നും അന്ന് നടക്കില്ല
വിദ്യാഭ്യാസം എന്നുള്ളത്.
പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ മക്കളൊക്കെ, വേറെ കുട്ടികളൊക്കെ ഡിഗ്രി കഴിഞ്ഞവരുണ്ട്.
ആധാരം അല്ലെങ്കിൽ ഒരു മനുഷ്യത്വത്തിന് ആധാരം എപ്പോഴും വിദ്യാഭ്യാസം മാത്രമൊന്നും അല്ല എന്നുള്ളതാണ്. കാരണം ചേച്ചി ഇപ്പോഴും വാസുദേവേട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ടല്ലോ ആ കാര്യത്തിൽ. അവർക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ സമുദായത്തിന് വേണ്ടിയും പുറത്തേക്ക് വേണ്ടിയും വാസുദേവേട്ടൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സപ്പോർട്ട്. അതെന്തായാലും സന്തോഷം തന്നെ കേൾക്കുമ്പോൾ. പിന്നെ രണ്ട് പുസ്തകങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പേരുകളൊന്ന് പറയാമോ? അത് ഏതൊക്കെ പുസ്തകങ്ങളാണ്?
ആദ്യം ഞാൻ പറഞ്ഞല്ലേ ചങ്ങല എന്ന് പറയുന്ന ആദ്യത്തെ പുസ്തകം.
അതെ, അതെ.
അത് കഴിഞ്ഞതിന് ശേഷം നാങ്ക ഇപ്പിമലന മക്ക.
നാങ്ക
ഇപ്പിമലന മക്ക എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പിമലയുടെ മക്കൾ. ഈ പഴനിയരുടെ ഉത്ഭവം ഇപ്പിമലേന്റെ മോളിൽ നിന്നാണ് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം.
ഇത് പറഞ്ഞു വെക്കുന്നത് അതാണ്.
ആ, ഇത് പറഞ്ഞു വെക്കുന്നത് അതാണ്. നാങ്ക ഇപ്പിമലന മക്ക. ആ പുസ്തകം എന്ന് വെച്ചാല് ഈ പീപ്പ് എന്ന് പറയുന്ന സംഘടന, പണിയർക്കും വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന കൂടുതൽ കൽപ്പറ്റ കൂടുതലായി കുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിലെ ഒരു ഡയറക്ട് ബോർഡിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ചെയ്തത് ഈ പുസ്തകം.
അത് ശരി. അതില് ഭാഷ ഉപയോഗിച്ചിരിക്കുന്ന
ഭാഷ കുറെ പണിയ ഭാഷയുണ്ട്. പിന്നെ പണിയരുടെ ഈ ആചാരാനുസ്ഥാനങ്ങൾ, പിന്നെ പണിയർ അന്ന് കാലത്ത് ചെയ്തിരുന്ന ഒറ്റമൂലി മരുന്ന്, അവരുടെ ഭക്ഷണ രീതി, പിന്നെ അവരുടെ കല, എല്ലാം ചെറിയ പുസ്തകമാണെങ്കിലും ഇത് ആ ഇതിനകത്ത് അത് വരും.
അതുമായി എന്താ പറയാ, നമുക്ക് അറിയേണ്ടതെല്ലാം ഉണ്ട്.
നമുക്ക് പണിയരെ കുറിച്ച് പിന്നെ ഗവേഷണം നടത്തുന്ന കുട്ടികളൊക്കെ എന്റെ വീട്ടിലൊക്കെ വരുന്നു. ഇപ്പോഴും വന്ന് ഇന്നലെ കണ്ണൂരിൽ നിന്നൊരു കുട്ടി വന്നിരിക്കുന്നു.
അത് ശരി.
ഇപ്പം ഗവേഷണം നടത്തുന്ന റിസർച്ച് നടത്തുന്ന കുട്ടികളുണ്ടല്ലോ,
ചോദിച്ച്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് വരും. അന്നേരം ഞാൻ ആദ്യമായിട്ട് എടുത്തു കൊടുക്കുന്ന ഈ പുസ്തകം,
ഓ,
ഇതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ മുഴുവനുണ്ട്. ഇന്നാങ്ക ഇപ്പിവനന മക്ക എന്ന് പറയുന്ന പുസ്തകത്തിൽ.
പിന്നെ അതിനുശേഷം
അതിനുശേഷമാണ് പിന്നെ ഈ മെലിയാട്ടു എന്ന് പറയുന്ന രീത് ചെയ്യുന്നത്.
ആ പുസ്തകത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞത് കേട്ടിട്ടില്ല.
മെലിയാട്ട് ഇത് ചെയ്തു വന്നാല് എന്താ പറയുക, നമ്മുടെ നാരായണൻ
ആചാരാനുഷ്ഠാനങ്ങളെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു വേർഡ് ആണോ അത്?
ആ അത് തന്നെയാണ്. ഈ മെലിയാട്ട് എന്ന് പറയുന്നത് ഈ ഞങ്ങളുടെ സമുദായത്തിൽ, പണിയാൻ സമുദായത്തിൽ സോഷിച്ച് മെലിഞ്ഞ് ഭക്ഷണമൊന്നും ഇല്ലാണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഭക്ഷണമൊന്നും കിട്ടൂല, രോഗത്തിന് മരുന്നും ഇല്ല. പിന്നെ ഗർഭിണികൾ ഗർഭമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇന്നാണല്ലോ ഡോക്ടർമാർ അയൺ ഗുളികയും അതും ഇതൊക്കെ കൊണ്ട് എന്താ. അപ്പം അങ്ങനെയുള്ള പിന്നെ പെൺകുട്ടികളെ മറ്റുള്ള കാരണന്മാരെന്താ പറയുകയെന്നറിയാം, കൂളി കൂടിയതാ അല്ലെങ്കിൽ ബാധ കൂടിയതാ, അത് നമുക്കെന്ന് ഒഴിപ്പിച്ച് കളയാം. എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള ആ ഗ്രാമത്തിലുള്ള പിന്നെ ഞങ്ങൾ പറയും കരുമ എന്ന് പറയും, ഗ്രാമത്തിന് കരുമ എന്ന് പറയാം, അതിനൊക്കെ ചെമ്മി കോയ്മ കാരമ എന്ന് പറഞ്ഞ അവകാശികളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നിയന്ത്രിക്കാനും പിടിക്കാനൊക്കെ. അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു രാത്രി പിന്നെ ഒരു ഒരു വലിയൊരു കോളനിയിൽ ഒരു പാലക്കൊമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ പിന്നെ കൂവി തെളിഞ്ഞൊരു പൂവൻ കോഴി, പിന്നെ അത് അറക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഈ പെണ്ണ് അവിടെ വന്ന് ഈ ബാധ ഒഴിപ്പിക്കാൻ പിന്നെ കൊണ്ടുവന്ന പെണ്ണുണ്ടല്ലോ, അവള് ചിലപ്പോ ഇതിന്റെ കഴുത്തൊക്കെ കടിച്ചു മുറിച്ച് ചോര കുടിക്കുകയൊക്കെ ചെയ്യും. പണ്ടത്തെ
കാലത്ത് മനസ്സിലാവുന്നുണ്ട്.
അപ്പോ പിന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഇവര് പാടി 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 തുടികൊട്ടി പാടുക, തുടികൊട്ടി പാടി പിന്നെ ഭ്രമിപ്പിക്കും. ഈ ആവാഹിപ്പിച്ച് പിന്നെ ഇവളുടെ ദേഹത്ത് കൂടിയ ബാധേനെ പുറത്ത് എടുക്കുക, എന്നിട്ട് അവള് തുള്ളിച്ചാടി ഇങ്ങനെ വരും, എന്താ നിന്റെ കൂട്ടത്തില് കൂടിയിരിക്കുന്ന ബാധ ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഞാൻ അക്കരെ തൊടിയിലെ തൂങ്ങി മരിച്ച ലച്ചുവിന്റെ,
അങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ പേരൊക്കെ
പേരൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നാ പിന്നെ ഒഴിഞ്ഞു പോകുക നീ, ഏ ഞാൻ ഒഴിയില്ലെന്ന് പറഞ്ഞു. നമ്മുടെ ഈ മണി ചിത്ര താഴില്ല തിലകരൊക്കെ കാണിച്ചിട്ട്, തിലകരൊക്കെ കാണിക്കുന്ന പോലെ അതേ സംഭവം തന്നെയാ.
അതല്ലേ,
അത് തന്നെ, അതാണ് അതിനെ അതിന്റെ പേരാണ് ഈ മെലിയാട്ടു എന്ന് പറയുന്നത്. അതാണ് ഞാൻ ആ പേര് കൊടുക്കാൻ തന്നെ
കാരണം. ആ പേര് തന്നെയാണ്
പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്.
ശ്രോതാക്കൾ ഇത്രയും നേരം കേട്ടത് എഴുത്തുകാരൻ വാസുദേവൻ ചീക്കല്ലൂരുമായുള്ള സംസാരമാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഈ അധ്യായത്തിൽ കഴിയുന്നില്ല, അടുത്ത അധ്യായത്തിലും നമുക്കത് തുടർന്ന് കേൾക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി, സ്നേഹം. നിർവഹണം സ്വപ്ന രാജേഷ്.
തൂലിക എഴുത്തുകാരെയും രചനകളെയും പരിചയപ്പെടുത്തുന്നു.